റോമാലേഖനം 14-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ.
ക്രിസ്തീയ പെരുമാറ്റങ്ങളിൽ വിവിധപരമായ അല്ലെങ്കിൽ സംശയനീയമായ കാര്യങ്ങളിൽ ഒരു ദൈവവൈതലിൻ്റെ നിലപാട് എന്തായിരിക്കണം എന്ന വിഷയത്തെക്കുറിച്ചാണ് റോമാലേഖനം 14-ാം അധ്യായത്തിൽ നാം കാണുന്നത്. റോമാലേഖനം 14-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് ഈ വിഷയത്തെ സംബന്ധിച്ച് അതിമനോഹരമായ പ്രമാണങ്ങൾ നൽകിയിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ചു പഠിക്കേണ്ട വേറൊരു ഭാഗം, അനേകം നല്ല ആളുകളുടെയും ഉറക്കം കെടുത്തുന്നത് എന്തെങ്കിലും വലിയ പാപങ്ങളല്ല, ഈ സംശയനീയ കാര്യങ്ങളത്രേ. താങ്കളുടെ പ്രശ്നവും അതാകുന്നു എങ്കിൽ ഈ അധ്യായം പഠിച്ചു കഴിഞ്ഞ് മേലിൽ അത് താങ്കളെ ശല്യപ്പെടുത്തരുത്. അതൊരിക്കലും താങ്കളെ ശല്യപ്പെടുത്തേണ്ട കാര്യമുള്ളതല്ല. പൗലോസ് അപ്പോസ്തലൻ 3 പ്രമാണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. 1, മനസ്സിലെ ഉറപ്പ്. 2, സ്വന്തം മനസ്സാക്ഷി. 3, മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതൽ. ഇനി നമുക്ക് മനോഹരമായ ഈ അധ്യായം, റോമാലേഖനം 14-ാം അധ്യായം, ഒരുമിച്ചൊന്ന് ചിന്തിക്കാം. ഈ അധ്യായം ഒരു പുതിയ ഭാഗത്തേക്കാണ് നമ്മെ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗം ആരംഭിക്കുകയാണ്. ദൈവമക്കളുടെ വേർപാടിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. വേർപാടെന്നതുകൊണ്ട് എന്താണ് അർത്ഥം? വേർപെടാത്ത വിശ്വാസികൾ വാസ്തവത്തിൽ സമർപ്പിക്കപ്പെട്ട വിശ്വാസികളല്ല എന്ന പ്രസ്താവന ഞാൻ ചെയ്താൽ നിങ്ങളത് അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ പറയുന്നതല്ലാതെ പലരും വേർപെട്ടവരോ സമർപ്പിക്കപ്പെട്ടവരോ അല്ല എന്നുള്ളത് വാസ്തവമാണ്. വലിയ പറച്ചിലുണ്ട്, എന്നാൽ ജീവിതത്തിൽ യാതൊരു വേർപാടുമില്ല. ക്രിസ്തീയ പെരുമാറ്റത്തിന് 2 വശങ്ങളുണ്ട്. ഒരു ഭാഗത്ത് വേദപുസ്തകം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നാം കണ്ടുവല്ലോ ഒരു ദൈവവൈതൽ ഗവൺമെന്റിന് കീഴടങ്ങി ജീവിക്കേണ്ടതാണ് എന്ന്. അവൻ നാടിൻ്റെ നിയമങ്ങളെ അനുസരിക്കുകയും നികുതി കൊടുക്കുകയും അധികാരസ്ഥന്മാരെ ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ അധ്യായത്തിൽ ഒരു വിശ്വാസിക്ക് അയൽക്കാരനുമായുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിരിക്കുന്നു. അവൻ ഒന്നും കടംപെട്ടിരിക്കുവാൻ പാടില്ല. വ്യഭിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, മോഹിക്കരുത് എന്നീ കാര്യങ്ങൾ നാം അവിടെ മനസ്സിലാക്കുന്നു. അതായത് ഒരു വിശ്വാസി അയൽക്കാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കേണ്ടതാണ് എന്നർത്ഥം. വിശ്വാസി സത്യസന്ധനായിരിക്കണം. അവൻ വെറിക്കൂത്ത്, മദ്യപാനം, ശയനമോഹം, ദുഷ്കാമം, പിണക്കം, അസൂയ എന്നിവയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ടതാണ്. ഈ വക കാര്യങ്ങളെക്കുറിച്ച് വേദപുസ്തകം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എന്നാൽ വേദപുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ലാത്ത ക്രിസ്തീയ പെരുമാറ്റത്തിൻ്റെ വേറൊരു വശമുണ്ട്. ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ പറയുവാൻ തുടങ്ങിയാൽ വളരെ അധികമുണ്ട്. എങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നതായി 1-2 എണ്ണം സൂചിപ്പിക്കാം. പുകവലി, സ്ത്രീകളുടെ വസ്ത്രധാരണം. ഇതത്ര വിവാദപരമൊന്നുമല്ല എന്ന് താങ്കൾക്ക് തോന്നുന്ന പക്ഷം ഞാനൊരു സംഭവം പറയാം. നാട്ടിൽ നിന്നും മക്കളെ സന്ദർശിക്കുവാൻ അമേരിക്കയിൽ പോയൊരമ്മച്ചി ഞായറാഴ്ച ആരാധനയ്ക്ക് എവിടെങ്കിലും പോകണമല്ലോ. ഏതായാലും മക്കൾ പോകുന്ന ഇടത്ത് തന്നെ പൊയ്ക്കളയാം എന്ന് ചിന്തിച്ചു. അവിടെ ചെന്ന അമ്മച്ചി അന്തം വിട്ടുപോയി. കാരണം അവിടെ വന്ന സ്ത്രീകളുടെ വസ്ത്രധാരണം, ചട്ടയും മുണ്ടും ഉടുത്ത ഒരൊറ്റ ഒരെണ്ണം ഇല്ലെന്ന് മാത്രമല്ല, സാരി ഉടുത്തവർ പോലും വിരളം. തലമുടി ബോബ് ചെയ്ത് ലിപ്സ്റ്റിക്കൊക്കെ പുരട്ടി ആധുനിക തരത്തിലുള്ള വസ്ത്രങ്ങളും ധരിച്ച് നല്ലതുപോലെ ഒരുങ്ങി വന്നിരിക്കുന്ന സ്ത്രീകൾ, പാൻറ്റും ഷർട്ടും ഇട്ട് വന്നിരിക്കുന്ന സ്ത്രീകൾ. അതിനേക്കാൾ ഭയങ്കരം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇരിക്കുവാൻ പ്രത്യേകം പ്രത്യേകം സ്ഥലം പോലുമില്ല. ഒരൊറ്റ പ്രാവശ്യമേ അമ്മച്ചി അവിടെ പോയുള്ളൂ. അവരൊന്നും ശരിയല്ലെന്നേ. ഇനിയും ഞാൻ അങ്ങോട്ടില്ല, നേരെ നരകത്തിൽ പോകാനായിട്ടാണോ ഞാൻ അവിടെ പോകുന്നത് എന്ന് അമ്മച്ചി തീർത്തു പറഞ്ഞു. അതേസമയം തന്നെ വേറൊരു കാര്യം ഓർക്കണം. അമ്മച്ചി ഇവിടെ നാട്ടിലെ അംഗമായിരിക്കുന്ന പള്ളിയിലെ മിക്കവാറും പുരുഷന്മാർ പുകവലിക്കും, അല്ലെങ്കിൽ പുകയില മുറുക്കും. അതൊരു പ്രശ്നമായിട്ട് ആരും കാണാറില്ല. സിഗരറ്റ് കുറ്റി വെളിയിലേക്ക് എറിഞ്ഞിട്ട് കൈക്കാരന്മാരൊക്കെ പള്ളിയിൽ പ്രവേശിക്കൂ. അമ്മച്ചി അമേരിക്കയിൽ സംബന്ധിച്ച ആ ആരാധനയിൽ പുകവലിക്കുന്ന ആരെയും അംഗമായി സ്വീകരിക്ക പോലുമില്ല. പുകവലിക്കുന്നത് വലിയൊരു പാപമായി അവർ കാണുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, പുകവലി ഒരു സ്ഥലത്ത് തെറ്റ് മറ്റൊരു സ്ഥലത്ത് ശരി എന്നുണ്ടോ? ഈ പറഞ്ഞ വിധത്തിൽ അണിഞ്ഞൊരുങ്ങുന്നത് ഒരു സ്ഥലത്ത് തെറ്റും മറ്റൊരു സ്ഥലത്ത് ശരിയുമെന്നുണ്ടോ? ഇത്രയും കേട്ടപ്പോൾ തന്നെ ചിലരെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുവാൻ തുടങ്ങിയെന്ന് എനിക്കറിയാം. എന്നോട് അവർ പറയുന്നുണ്ടാകും, താങ്കൾ ഈ വസ്ത്രധാരണം കാര്യമാക്കേണ്ട, പക്ഷെ പുകവലി തെറ്റാണെന്ന് ശരിക്കും അങ്ങോട്ട് തട്ടിവിട്ടേ. ഇവ രണ്ടിനെയും ഞാൻ കുറ്റം പറയുവാൻ പോകുന്നില്ല എന്നും രണ്ടിനും മാപ്പ് കൊടുക്കുവാൻ പോകുന്നില്ല എന്നും ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. വിവാദപരമായ കാര്യങ്ങളിൽ പൗലോസ് തലയിട്ടതിനേക്കാൾ കൂടുതലായി ഞാൻ തലയിടുവാൻ പോകുന്നില്ല. വിവാദപരമായ കാര്യങ്ങളിൽ പൗലോസപ്പോസ്തോലൻ വിശ്വാസികൾക്ക് പെരുമാറ്റത്തിനുള്ള പ്രമാണങ്ങൾ പറഞ്ഞിരിക്കുന്നു. മൂന്ന് കാര്യങ്ങൾ പരിഗണിക്കേണ്ടത് ആവശ്യമാണെന്ന് പൗലോസപ്പോസ്തോലൻ പറയുന്നു. ദൃഢവിശ്വാസം അഥവാ ഉറച്ച ഒരു വിശ്വാസം, മനസ്സാക്ഷി രണ്ടാമത്, മൂന്നാമത് കരുതൽ അഥവാ പരിഗണന എന്നിവയാണ് നാം ഓർത്തിരിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ. താൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു വിശ്വാസിക്ക് ഉത്തമ ബോധം ഉണ്ടായിരിക്കേണ്ടതാണ്. തോന്നിയതുപോലെ ഉത്തമമായി അങ്ങ് ചിന്തിക്കുന്നതല്ല, പിന്നെയോ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ താൻ ചെയ്യുന്നത് ശരിയാകുന്നു എന്നുള്ള ഉത്തമ ബോധ്യം, ദൃഢവിശ്വാസം. അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് അതിൽ അന്തർഭവിച്ചിരിക്കുന്നത്. സകല പ്രതീക്ഷയോടും താല്പര്യത്തോടും കൂടെ അത് ചെയ്യുവാൻ അവൻ താല്പര്യപ്പെടുന്നുവോ എന്ന് ചിന്തിക്കുക. മനസ്സിൽ ചഞ്ചലിപ്പ് പാടില്ല. രണ്ടാമത് മനസ്സാക്ഷിയുടെ കാര്യമാണ്. ഒരു കാര്യം ചെയ്ത ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കി ഞാനത് ചെയ്തത് ശരിയായിരുന്നുവോ അതോ തെറ്റായിപ്പോയോ എന്ന് ചിന്തിക്കാറുണ്ടോ? ഇത് ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞ് തന്നെ തന്നെ വെറുക്കുന്നുണ്ടോ? മൂന്നാമത് ചിന്തിക്കേണ്ടത് മറ്റുള്ളവരെക്കുറിച്ചുള്ള പരിഗണന അഥവാ കരുതലാണ്. ഞാൻ ചെയ്യുന്നത് കൊണ്ട് വേറെ ആളുകൾക്ക് എന്തെങ്കിലും ഹാനി ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പെരുമാറ്റത്തിനുള്ള മൂന്ന് പ്രമാണങ്ങളായി ഇവയെ കാണാവുന്നതത്രേ. വിവാദപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ സംശയാസ്പദമായ കാര്യങ്ങളിൽ ക്രിസ്തീയ പെരുമാറ്റത്തെ സംബന്ധിക്കുന്ന രണ്ട് അത്യന്തമായ ചിന്താഗതികൾ നമ്മുടെ ഈ കാലത്തുണ്ട്. അത് ഒരു വ്യക്തിക്ക് ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനായി ഒരു കൃത്രിമമായ അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി നമുക്ക് വിലക്ഷണരും അസാമാന്യരുമായ വിശ്വാസികളെയാണ് ഈ അത്യന്തമായ ചിന്താഗതികളിൽ കാണുവാൻ കഴിയുന്നത്. എക്സ്ട്രീം എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ, അതാണ് അത്യന്തം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കിയത്. ഇതിൽ ഒരു ചിന്താഗതിക്ക് ലോകവുമായി ഒരു വ്യത്യാസവുമില്ല, തമ്മിൽ വേർപെടുത്തുന്ന ഒന്നുമില്ല. രക്ഷിക്കപ്പെടാത്ത ഒരുവന്റെ തനി പകർപ്പാണ് ഈ ചിന്താഗതിക്കാരുടേതും. തങ്ങൾ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തിനു മുൻപും പിൻപും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ലോകപരമായ സകല നേരം പോക്കുകളിലും അവർ ഇന്നുമുണ്ട്. ലോകത്തോടൊപ്പം അവർ എവിടെയും പോകുവാൻ തയ്യാറാകുന്നു. അവർ തങ്ങളുടെ സമയവും ആരോഗ്യവും ആത്മീയമായി പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ ചിലവഴിക്കുന്നു. ചില വേദഭാഗങ്ങൾ അവർക്ക് യാതൊരു അർത്ഥവുമില്ലാത്തതാണ്. ഉദാഹരണമായി ഫിലിപ്പി ലേഖനം 3:17-19 വാക്യങ്ങൾ തന്നെ. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃകപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവീൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്നിപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. എന്നാൽ ചില ആളുകൾ ലോകപരമായ കളിതമാശകളിൽ ഒന്നും ഇടപെടാത്തവരാണ്. എന്നാൽ അവരും ലോകക്കാരെ പോലെ തന്നെ ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു നിയന്ത്രണവുമില്ല. മറ്റ് പല കാര്യങ്ങളിലും അവർ തെറ്റുകാരാണ്. വൃഥാ സംസാരത്തിലും മറ്റും അവർ ഏർപ്പെടുന്നത് കാണാവുന്ന കാര്യമത്രേ. സംസാരിക്കുവാൻ തുടങ്ങിയാൽ നിർത്തില്ല. അവർ സംശയാസ്പദമായ കാര്യങ്ങൾ പറയാനും മടിക്കാത്തവരാണ്. വീണ്ടും പൗലോസപ്പോസ്തലൻ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഫിലിപ്പി ലേഖനം 4:8 ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളി. സുഹൃത്തെ, താങ്കളുടെ ചിന്ത പോലും താങ്കളുടെ പെരുമാറ്റങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. താങ്കൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ കാലക്രമേണ താങ്കൾ ചെയ്യും. പല വിശ്വാസികളും ഏതെങ്കിലും ഒരു പരീക്ഷയെക്കുറിച്ച് നാളുകൾ ചിന്തിക്കും, ഒടുവിൽ അതിൽ വീഴും. ചിന്തയാണ് പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നത്. അനേകം വിശ്വാസികളെന്ന് പേർ പറയുന്നവർ ചെയ്യുന്ന കാര്യം ആണിത്. അവർ വിശ്വാസികളാണോ അല്ലയോ എന്നുപോലും പൗലോസ് ചോദ്യം ചെയ്യുവാൻ തുടങ്ങുന്നു. കാരണം അവനെ ലോകക്കാരെ പോലെ തന്നെയാണ് ഇവർ ജീവിക്കുന്നത് കാണുന്നത്. എന്നാൽ തികച്ചും ഭിന്നമായ വേറൊരു കൂട്ടരുണ്ട്. ക്രിസ്തീയ ജീവിതം ഏതാനും കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണെന്ന് അവർ കരുതുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നീ ചട്ടങ്ങൾ ഉപദേശിച്ചിരിക്കുന്നവർക്കെതിരെ പൗലോസപ്പോസ്തോലൻ കൊലോസിയിലെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതായി കൊലോസ് ലേഖനം 2:21 നാം വായിക്കുന്നു. മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത് എന്ന് പൗലോസ് അവിടെ ചോദിക്കുന്നു. മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചതിനാലും കൃപയാലുള്ള രക്ഷയ്ക്കു വേണ്ടിയും അവർ സന്തോഷിക്കുന്നു. എന്നാൽ അവർ വേറെ പുതിയ 10 കൽപ്പനകൾ കൂടി എഴുതി ഉണ്ടാക്കുന്നു. ചിലപ്പോൾ 10 അധികവുമാകാം, 100 കണക്കിനാകാം. ഇത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ചിട്ടയായോ അതുപോലെ തങ്ങൾക്ക് സൗകര്യപ്രദമായ കാര്യങ്ങളായോ കണ്ടവർ ചെയ്യുന്നു. അവർ സ്വാർത്ഥമതികളും വിമർശകന്മാരും അഹങ്കാരികളുമായി കണ്ടുവരുന്നു. വിശ്വാസത്തിൽ ബലഹീനർ എന്നാണ് പൗലോസ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവരാണ് പലപ്പോഴും വേർപെട്ടവർ എന്ന് തങ്ങളെ തന്നെ ചിന്തിക്കുന്നവർ. വിവാദപരമായ ഈ 2 ചിന്താഗതികൾക്കിടയിലാണ് ഒരു വിശ്വാസി നടക്കേണ്ടത്. ചെകുത്താനും കടലിനും ഇടയിൽ കൂടി ഒരു വിശ്വാസി തൻ്റെ പടകിനെ ജീവിത സാഗരത്തിൽ കൂടി മുമ്പോട്ട് നയിക്കേണ്ടത് ആവശ്യമാണ്. ഈ മുഖവരയോടെ നമുക്ക് 14-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 1-ാം വാക്യം, 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. ബലഹീന വിശ്വാസിയെ തൻ്റെ പ്രവർത്തനങ്ങളിലും ചിന്താഗതികളിലും ന്യായം വിധിക്കാതെ താങ്കളുടെ കൂട്ടായ്മയിലേക്ക് ചേർത്തുകൊള്ളുക. കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുന്നത്. സ്നേഹത്തിൻ്റെ പ്രമാണം പ്രവർത്തനത്തിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. പ്രത്യക്ഷത്തിൽ തന്നെ അധാർമികവും തെറ്റായുമുള്ള കാര്യങ്ങൾ, ഉദാഹരണമായി 13-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് പോലുള്ള കൊലപാതകം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, മോഹം എന്നീ കാര്യങ്ങളെ കുറ്റം വിധിക്കുമ്പോൾ വേദപുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ലാത്ത വിവാദപരമായ കാര്യങ്ങളെ കുറ്റം വിധിക്കുന്നതിനുള്ള അപകട സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് പൗലോസ് ഇവിടെ ചെയ്യുന്നത്. അവൻ പറയുന്നു, വിശ്വാസത്തിൽ ബലഹീനനായവൻ, സുവിശേഷ സത്യങ്ങളുടെ കാര്യത്തിലുള്ള വിശ്വാസത്തിൽ ബലഹീനൻ എന്നല്ല അർത്ഥം. പിന്നെയോ, വിശ്വാസത്തിൻ്റെ സമഗ്രമായ ഗുണങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ ബലഹീനനായവൻ്റെ വിശ്വാസം പെരുമാറ്റങ്ങളിൽ ഇടറുകയും സംശയിക്കുകയും ചെയ്യുന്നു. ചില കാര്യങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവന് വ്യക്തമായി അറിയില്ല. അങ്ങനെയുള്ള ആളിനെ വിശ്വാസികളുടെ കൂട്ടായ്മയിൽ തുറന്ന മനസ്സോടെ സ്വീകരിക്കേണ്ടതാണ്. താങ്കൾ എല്ലാ കാര്യങ്ങളിലും അവരോട് യോജിച്ചെന്ന് വരില്ല. എന്നാൽ അവൻ യേശുക്രിസ്തുവിലുള്ള ഒരു വിശ്വാസിയെങ്കിൽ അവനെ താങ്കൾ സ്വീകരിക്കേണ്ടതത്രേ. വിവാദപരമായ കാര്യങ്ങളെക്കുറിച്ച് വാദപ്രതിവാദം നടത്തുന്നതിന് വേണ്ടിയല്ല അവനെ താങ്കൾ സ്വീകരിക്കേണ്ടത്. ക്രിസ്തീയ പെരുമാറ്റത്തിൽ വിവാദപരമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ കുറ്റം വിധിച്ചു കൂടാത്തതത്രേ. ചില കാര്യങ്ങളെ തിരുവചനം വ്യക്തമായി വിലക്കിയിട്ടില്ല. എന്നാൽ ചില വിശ്വാസികൾ ആ വക കാര്യങ്ങളിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് അവരുടേതായ തീരുമാനം അനുസരിച്ചാണ്, അത് അവരുടെ കാര്യം. എന്നാൽ ഈ വക കാര്യങ്ങളിൽ വിശ്വാസികൾ തമ്മിൽ വേർപിരിയരുത്, അല്ലെങ്കിൽ അടിപിടി ഉണ്ടാക്കരുത്. തിരുവചനത്തിൽ വ്യക്തമായി വിലക്കിയിട്ടില്ലാത്ത വിവാദപരമായ കാര്യങ്ങളിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ തീരുമാനമെടുക്കുവാൻ സഭയ്ക്ക് യാതൊരു അവകാശവുമില്ല. വീണ്ടും പറയട്ടെ, തിരുവചനത്തിൽ വ്യക്തമായി വിലക്കിയിട്ടില്ലാത്ത വിവാദപരമായ കാര്യങ്ങളിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ തീരുമാനമെടുക്കുവാൻ സഭയ്ക്ക് യാതൊരു അവകാശവുമില്ല എന്ന് സ്കോഫീൽഡ് റെഫറൻസ് ബൈബിളിൽ ഈ വാക്യത്തോട് ചേർത്ത് വിശദീകരണം നൽകിയിരിക്കുന്നു. ഇനിയും 2-ാം വാക്യം നോക്കി കേട്ടോ. ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. ഇത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വാക്യമാണ്. വിശ്വാസത്തിൽ ശക്തനായ വ്യക്തി എല്ലാം തിന്നുന്നവനാണ്, ബലഹീനൻ സസ്യഭുക്കാണ് എന്നാണ് പലരും പറയുന്നത്. 9:3 പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, ഭൂചര ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ, പച്ചസസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ജലപ്രളയത്തിന് ശേഷം സകല മാംസവും ഭക്ഷിപ്പാനായി ദൈവം നൽകി. ദൈവം ഇസ്രായേൽ ജാതിക്ക് ശുദ്ധിയുള്ളവയും അശുദ്ധവുമായ മൃഗങ്ങളെ വേർതിരിച്ച് നൽകിയിരുന്നു. എന്നാൽ ഒരു വിശ്വാസിക്ക് അത് ബാധകമല്ല എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. 1 കൊരിന്ത്യർ 8:8 നാം വായിക്കുന്നു, അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ മലിനമായിത്തീരുന്നു. എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല. യോപ്പയിൽ തോൽക്കൊല്ലനായ ശിമോന്റെ വീട്ടിൽ വെച്ച് പത്രോസിന് ഈ വിഷയത്തെക്കുറിച്ച് പ്രായോഗിക പാഠം നൽകിയതായി നാം കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 10:9-16 വാക്യങ്ങൾ. അശുദ്ധമായത് യാതൊന്നും തിന്നിട്ടില്ല എന്ന കാര്യത്തിൽ പത്രോസ് ആത്മാഭിമാനമുള്ളവനായിരുന്നു. അവൻ വേർപെട്ടവനും അതിൽ അഭിമാനം കൊള്ളുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവനോട് ഇപ്രകാരം പറഞ്ഞു, ദൈവം ശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് നീ വിചാരിക്കരുത്. മനസാക്ഷിയിൽ യാതൊരു കുറ്റബോധവും ഉളവാകാതെ തന്നെ പൗലോസിന് മാംസം ഭക്ഷിക്കാമായിരുന്നു. എന്നാൽ പത്രോസിന് അതിനെക്കുറിച്ച് സംശയമുണ്ടായിരുന്നു. സസ്യാദികളെ മാത്രം തിന്നുന്ന പശ്ചാത്തലത്തിലുള്ള ബലഹീന വിശ്വാസികൾക്ക് മാംസം ഭക്ഷിക്കുന്നത് വിരോധമുളവാക്കുന്നതായിരുന്നു. ഇതിനെ സംബന്ധിച്ച് എന്താണ് പ്രമാണം? ഒരുത്തന് മാംസം ഭക്ഷിക്കാം, മറ്റൊരുവന് ഭക്ഷിച്ചുകൂടാ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് തന്നെ ശ്രദ്ധിക്കുക. മൂന്നാം വാക്യത്തിൽ, തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്, ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ വിധിക്കരുതെന്ന് ഇവിടെ മാംസം തിന്നുന്നതിനെ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. തിരുവചനത്തിൽ വ്യക്തമായി വിലക്കിയിട്ടില്ലാത്ത ഏതൊരു കാര്യവും ഇവിടെ യോജിക്കുന്നതത്രേ. താങ്കൾ മാംസം തിന്നരുത് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ താങ്കൾ മാംസം തിന്നുകൂടാ. എന്നാൽ മാംസം ഭക്ഷിക്കാമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഭക്ഷിക്കുക. നിങ്ങളുടെ ആരോഗ്യം മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഒരു പ്രായം കഴിഞ്ഞാൽ അധികം ഭക്ഷിക്കുന്നത്, മാംസം അധികം ഭക്ഷിക്കുന്നത് കൂടുതൽ ദോഷമുണ്ടാക്കും എന്ന കാര്യം ഓർത്താൽ മതി. നാലാം വാക്യം, മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനനത്രേ. അവൻ നിൽക്കും താനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. വേറൊരാളുടെ ദാസനെ വിധിപ്പാൻ നിനക്ക് എന്ത് അവകാശമാണുള്ളത് എന്നത്രേ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. വിവാദപരമായ കാര്യങ്ങളിൽ, അതായത് ദൈവവചനം വ്യക്തമായി ഖണ്ഡിക്കാത്ത വേറൊരു വിശ്വാസിയുടെ പെരുമാറ്റത്തെ ന്യായം വിധിക്കുവാൻ വിശ്വാസിയായ സുഹൃത്തെ താങ്കൾക്ക് എന്ത് അവകാശമാണുള്ളത്? താങ്കൾ ദൈവമാണോ? ആ വ്യക്തി താങ്കൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടവനല്ല എന്നോർക്കണം. അവൻ ദൈവത്തിനാണ് കണക്ക് ബോധിപ്പിക്കേണ്ടത്. അവൻ തൻ്റെ യജമാനന്റെ മുമ്പാകെയാണ് നിൽക്കുവാൻ പോകുന്നത് എന്നത്രേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഓരോ വ്യക്തിയും യേശുക്രിസ്തുവിനോട് ഉത്തരവാദിത്തപ്പെട്ടവനാണ്, കണക്ക് കൊടുക്കേണ്ടവനാണ്. അവനാണ് നമ്മുടെ യജമാനൻ. തുടർന്ന് ഒന്നാമത്തെ വലിയ തത്വം അഥവാ പ്രമാണം പൗലോസ് അപ്പോസ്തലൻ നൽകുന്നു. ഞാൻ അതൊന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ പഠനം അവസാനിപ്പിക്കാം. അത് ദൃഢവിശ്വാസം അല്ലെങ്കിൽ മനസ്സിൽ ഉറപ്പായ ബോധം. അഞ്ചാം വാക്യം, ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ഓരോരുത്തൻ താൻ താൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ, മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ പൂർണ്ണമായ ഉറച്ച വിശ്വാസം എന്നാണ് അർത്ഥം. താങ്കളുടെ മനസ്സിൽ നിശ്ചയമുണ്ടായിരിക്കുക. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ആഹാര കാര്യങ്ങളിൽ നിന്ന് ദിവസത്തെക്കുറിച്ചുള്ള ഉദാഹരണത്തിലേക്ക് കടക്കുന്നു. കർത്തൃദിവസം മറ്റൊന്നാണെന്ന് ചില ആളുകൾ നിർബന്ധം പിടിക്കുന്നു. ചിലർ ഞായറാഴ്ച കർത്തൃദിവസമായി ആചരിക്കുന്നു, വേറെ ചിലർ ശനിയാഴ്ച ദിവസത്തെയാണ് കർത്തൃദിവസമായി അംഗീകരിക്കുന്നത്. ഓർക്കണം, ദിവസത്തിലല്ല വ്യത്യാസം ഉണ്ടായിരിക്കേണ്ടത്, വിശ്വാസിയിലാണ്. ഒരു ദൈവവേദനയിൽ ഏത് പ്രത്യേക ദിവസം എന്നതല്ല പ്രധാനപ്പെട്ട സംഗതി. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലും ആരും നിങ്ങളെ വിധിക്കരുതെന്ന്, കൊലോസ്യർ 2:16. ഏത് ദിവസമാണ് ആചരിക്കേണ്ടത് എന്ന് നിർബന്ധം പിടിക്കുന്നതിനേക്കാൾ ഓരോ വ്യക്തിയും കർത്താവായ യേശുവിനോട് ഉത്തരവാദിത്തപ്പെട്ടവനാകുന്നു എന്ന കാര്യം മനസ്സിലാക്കുകയാണ് വേണ്ടത്. അവനാണ് നമ്മുടെ യജമാനൻ. ഞായറാഴ്ച വളരെ ഭയഭക്തിയോടെ സൂക്ഷിക്കുന്ന ചിലരെ എനിക്കറിയാം. നല്ല കാര്യമാകട്ടോ, ഞായറാഴ്ച പള്ളിയിലെ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ചെയ്യരുതെന്ന് അവർ ശഠിക്കുന്നു. അത് വലിയ തെറ്റാകുന്നു എന്നവർ സമർത്ഥിക്കുവാൻ വളരെയധികം പാടുപെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഞായറാഴ്ച യാത്ര ചെയ്യുക, എന്തെങ്കിലും ചെറിയ പണി ചെയ്യുക, നല്ല ചിട്ടയുള്ള ഒരു ജീവിതം തന്നെ ആകാം അത്. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ കാര്യം പറഞ്ഞാൽ ചില ഞായറാഴ്ചകളിൽ എനിക്ക് വളരെയധികം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നുകിൽ ഒരു സ്ഥലത്ത് ആരാധനയ്ക്കെത്തുവാൻ, അല്ലെങ്കിൽ ആരാധന കഴിഞ്ഞ് തിരികെ വരുവാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ യാത്ര. അതെന്നെ ഒട്ടും തന്നെ ചിന്താക്കുഴപ്പത്തിലാക്കാറില്ല. ഞാൻ മോശമായതുകൊണ്ടായിരിക്കാമല്ലേ. എന്നാൽ അതാണ് വാസ്തവം. ചിലപ്പോൾ ഞായറാഴ്ച യാത്ര ചെയ്യേണ്ടത് അത്യാവശ്യമായി വരുന്നു. അന്ന് വിരുന്നു പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ചിലർക്ക് ഞായറാഴ്ച മാത്രമേ സകല പണിയും ചെയ്യുവാൻ സമയം കിട്ടൂ. അത് ശരിയാണോ തെറ്റാണോ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം തെറ്റാണ്. ഞായറാഴ്ച യാത്ര ചെയ്യരുത്, മറ്റൊന്നും ചെയ്യരുതെന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവർ തീർച്ചയായും അത് ചെയ്യരുത്. എന്തെങ്കിലും ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കുകയും അരുത്. ചില സ്ഥലങ്ങളിൽ വ്യാഴാഴ്ചയും മറ്റ് ചില സ്ഥലങ്ങളിൽ വെള്ളിയാഴ്ചയുമാണ് ആരാധനയ്ക്ക് സമയം ലഭിക്കുന്നത്. ഞായറാഴ്ച അവർക്ക് ജോലിക്ക് പോകണം. അങ്ങനെയുള്ളവരെ കുറ്റം പറയാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അവർ ചെയ്യുന്നത് ആത്മാർത്ഥതയോടെ ആകുവാൻ പ്രാർത്ഥിക്കുക. പൗലോസ് പറയുന്നത് എന്ത് ചെയ്താലും ഓരോരുത്തൻ താൻ താൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ എന്നാകുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതാകുന്നു ശരിയായ കാര്യം എന്ന ബോധം, അല്ലെങ്കിൽ ഞാൻ ശരി മാത്രമേ ചെയ്യൂ എന്ന ചിന്ത. തെറ്റ് ചെയ്തിട്ട് അങ്ങനെ ചിന്തിക്കണമെന്നല്ല ഇവിടെ നാം സംസാരിക്കുന്നത്, ക്രിസ്തീയ പെരുമാറ്റങ്ങളിലെ സംശയാസ്പദമായ കാര്യങ്ങളെക്കുറിച്ചാണ്. ദൈവവചനത്തിൽ തെറ്റാകുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നതിനെ ന്യായീകരിക്കേണ്ടതില്ല കേട്ടോ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നാം എന്ത് ചെയ്താലും അത് ശരിയാകുന്നു എന്ന് മനസ്സിൽ പൂർണ്ണ ഉറപ്പുണ്ടായിരിക്കണം. തെറ്റിനെ ശരിയാക്കുകയല്ല, പിന്നെയോ ഞാൻ ചെയ്തത് ദൈവവചനപ്രകാരം ശരിയാകുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട്, നിശ്ചയമുണ്ട്, ആ ബോധം എനിക്കുണ്ട്. അതുണ്ട് എങ്കിൽ എനിക്ക് ഇതുപോലുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുവാനായി കരുത്ത് ലഭിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവവചനപ്രകാരമാകുന്നു എന്നുള്ള ഉറപ്പുണ്ടോ? ആ ഉറപ്പിനായി പ്രാർത്ഥിക്കാം.